നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രൂശിൽ പൂർത്തീകരിച്ച പദ്ധതിയുടെ ആഘോഷങ്ങളുടെ സന്ദേശങ്ങളിലേക്ക് സ്വാഗതം. സജിത് ജോസഫ് നിങ്ങളുമായി സംസാരിക്കുന്നു. നാം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്ന ഈ സമയങ്ങൾ ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ സന്ദേശത്തിലേക്ക് ക്ഷണിക്കുന്നു. സ്റ്റേ ബ്ലാസ്റ്റ്.
ലോകമെമ്പാടും ഈ സമയത്ത് എന്നോടൊപ്പം ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നവരെ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3:11 ക്ഷണിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു. പിതാവായ ദൈവം യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച എല്ലാ കാര്യങ്ങളും സഭ മുഖാന്തരം അറിവായി വരുന്നു. എന്നോട് ചേർന്നൊന്ന് പറയാമോ? പിതാവായ ദൈവം യേശു ക്രിസ്തുവിൽ നിവർത്തിച്ചതെല്ലാം സഭ മുഖാന്തരം വെളിവായി വരുന്നു. ഫാദേഴ്സ് പ്രീഡെസ്റ്റിനേഷൻ വിച്ച് ഇസ് ഫുൾഫിൽഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ് ആൻഡ് ഇറ്റ്സ് റിവീൽഡ് ത്രൂ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ത്രൂ ദ ചർച്ച് ഓഫ് ക്രൈസ്റ്റ്. കർത്താവിൻ്റെ പിതാവിൻ്റെ നിർണയം യേശുവിൽ നിവർത്തിച്ചത് സഭ മുഖാന്തരം വെളിവായി വരുന്നു. ഇവിടെയാണ് സംസാരിക്കാൻ പോകുന്ന ഈ മൂന്ന് ഭാഗങ്ങളെ എല്ലാവരും മനസ്സിലാക്കേണ്ടത്. ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കേണ്ടിയ ഒരു വലിയ വസ്തുതയുണ്ട്. ഒന്നാമത്തേത്, നിങ്ങളും ഞാനും പിതാവിൻ്റെ മുൻനിർണയത്തിലുള്ളവരാണ്. ഹല്ലേലൂയ. മുൻനിർണയം എന്ന വാക്ക് മുൻകൂട്ടി നിർണയിക്കുക എന്നതാണെന്ന് വിശദീകരണം കൂടാതെ അറിയാമല്ലോ. മുൻകൂട്ടി നിർണയിക്കുക എന്ന് പറഞ്ഞാൽ ലോകസ്ഥാപനത്തിന് മുന്നമേ തന്നെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കേണ്ടിയ കാര്യങ്ങളെല്ലാം പിതാവായ ദൈവം മുൻനിർണയിച്ചിരിക്കുന്നു. ആ മുൻനിർണയത്തിനൊത്തവണ്ണം അല്ലാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. പിതാവിൻ്റെ മുൻനിർണയം നമ്മിൽ ഇന്ന് വെളിപ്പെടുവാൻ കാര്യം, പിതാവിൻ്റെ മുൻനിർണയം മുഴുവൻ യേശുവിൽ നിവൃത്തിയായി. ആ നിവൃത്തിയായതാണ് അവിടുത്തെ ശരീരമാകുന്ന സഭ മുഖാന്തരം, ഏകവും സാർവലൗകികവും സാർവത്രികവുമായ പരിശുദ്ധമായ സഭ മുഖാന്തരം ഇന്ന് വെളിവായി വരുന്നത്. മൂന്ന് ഘട്ടം എല്ലാവരും മനസ്സിലാക്കണം. ഒന്ന്, ഞാൻ പിതാവിൻ്റെ നിർണയത്തിലുള്ള ആളാണ്. രണ്ട്, ഞാൻ യേശുവിൻ്റെ നിവൃത്തീകരണത്തിലുള്ള ആളാണ്. മൂന്ന്, പിതാവ് എന്തെല്ലാം നിർണയിച്ചോ അത് മുഴുവൻ യേശുവിൽ നിവർത്തിച്ചെങ്കിൽ ആ നിവർത്തിച്ചത് മുഴുവൻ ഇനി വെളിപ്പെടാൻ പോകുന്നത് എന്നിലാണ്, എന്നിലൂടെയാണ്. ഇത്രയും മനസ്സിലായെങ്കിൽ ഒന്ന് കരമടിച്ചു ഒന്ന് കർത്താവിന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് നിങ്ങൾക്കും എനിക്കും ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലാനുള്ള തൻ്റെ ഇടം. ഞാനൊരു വാക്യം കൂടെ വായിക്കാം. 13 12
അവനിൽ ആശ്രയിച്ചിട്ട് അവനിലുള്ള വിശ്വാസത്താൽ
യേശുവിലുള്ള വിശ്വാസത്താൽ
നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട്.
യേശുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട്. എന്നോട് ചേർന്നൊന്ന് പറയാമോ? യേശുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട്. എൻ്റെ ജീവിതം എന്താ ഇങ്ങനെയെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ ഞാൻ വ്യക്തമായിട്ട് പറയാം, നിങ്ങൾ അറിയാത്ത ഒരു തിരക്കഥയുടെ ഭാഗമായി ജീവിതം മുമ്പോട്ട് നയിക്കുന്നവരല്ലേ അല്ല. ഒരുപക്ഷെ വന്നു കയറിയ വീട്, ഒരുപക്ഷെ ചെന്ന് വന്നു കയറിയ വ്യക്തി, ഇതൊക്കെ കണ്ടിട്ട് ഇപ്പം നിങ്ങൾ ചോദിക്കും, ഓ ഇവളായിരുന്നു എൻ്റെ ജീവിതത്തിൽ വരേണ്ടിയത്, ഓ ഇദ്ദേഹമായിരുന്നു എൻ്റെ ജീവിതത്തിൽ വരേണ്ടിയത്. അവിചാരിതവും ആകസ്മികവും എന്ന് നിങ്ങളും ഞാനും ചിന്തിക്കുന്നത് സകലവും ഇന്ന് ഒരൊറ്റ തിരിച്ചറിവിന് മുമ്പിൽ നിങ്ങൾ അറിഞ്ഞോണം, ദൈവത്തിന് അവിചാരിതങ്ങളില്ല, ദൈവത്തിന് ആകസ്മികങ്ങളില്ല, ദൈവമെല്ലാം മുൻനിർണയിച്ചു വച്ചിട്ട് ആ മുൻനിർണയിക്കപ്പെട്ട പദ്ധതിയിൽ എന്നെയും നിങ്ങളെ നടത്തുന്ന ദൈവമാണ്. ഓ കരങ്ങളെ അടിച്ചുകൊണ്ടൊന്ന് യേശുവിന് ആരാധന കൊടുത്ത്. ഈ മുൻനിർണയത്തിലാണെന്നുള്ള ഉറപ്പാണ് എനിക്കും നിങ്ങൾക്കുമുള്ള ധൈര്യം. അതാ 12 വാക്യത്തിൽ, അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കിലുള്ള വിശ്വാസത്താൽ നമുക്ക്
ധൈര്യവും പ്രവേശനവും ഉണ്ട്.
ധൈര്യം ഒന്ന് പറഞ്ഞേ ആ വാക്ക്, ധൈര്യം. ഹല്ലേലൂയ. എപ്പോഴാ ധൈര്യം ഉണ്ടാകുന്നതെന്നറിയാമോ? എൻ്റെ കാര്യങ്ങളെല്ലാം മുൻനിർണയിച്ചു വെച്ചിരിക്കുകയാണ്, മുൻകൂട്ടി നിർണയിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് ഓർക്കുമ്പം അറിയുമ്പം നിങ്ങൾക്കും എനിക്കൊരു വലിയ ധൈര്യം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഭയങ്കര ഭയം ഉണ്ടാവും, നാളെയെക്കുറിച്ചുള്ള ഒരു ഭയം. ദൈവമേ എന്താകാൻ പോവാ, എന്താ സംഭവിക്കാൻ പോകുന്നത്, എന്താ വരാൻ പോകുന്നത്, എന്താ ചെയ്യാൻ പോകുന്നത്, എന്നാ കിട്ടാൻ പോകുന്നത്, അത് വരുമോ, ഇത് തരുമോ, ആ കുഞ്ഞിനത് അത് ലഭിക്കുമോ, ആ വഴി തുറക്കുമോ, ഇത് കിട്ടുമോ, ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും, ഭയങ്കര ഉത്കണ്ഠയായിരിക്കും. പക്ഷേ ഒരു ഉത്കണ്ഠയും ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയണമെങ്കിൽ ആദ്യമേ അറിയണം, പിതാവിൻ്റെ മുൻനിർണയത്തിനകത്തുള്ളവരാണ് ഞാനും നിങ്ങളും. ഒന്ന് ഉറച്ചൊന്ന് പറഞ്ഞ്, ഞാൻ പിതാവിൻ്റെ മുൻനിർണയത്തിനകത്തുള്ളവനാണ്. ഒന്ന് ചേർന്ന് പറഞ്ഞ്, പിതാവിൻ്റെ മുൻനിർണയത്തിനകത്തുള്ളവനാണ്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞ്, പിതാവിൻ്റെ മുൻനിർണയത്തിനകത്തുള്ളവനാണ്. ഹല്ലേലൂയ. ഒരു സുപ്രഭാതത്തിൽ മഴ നനഞ്ഞപ്പം മഴ നനയണ്ടല്ലോ എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു വരാന്തയിൽ കയറി നിന്നതുപോലെ അവിചാരിതമായി ആകസ്മികമായി ദൈവോദ്ദേശത്തിലേക്കും ദൈവപദ്ധതിയിലേക്കും വന്നവരല്ല നിങ്ങൾ. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി നിർണയിച്ചു വെച്ചിരിക്കുകയാണ്. ഒന്ന് ഉറപ്പിച്ച് പറഞ്ഞ്, എൻ്റെ കാര്യമെല്ലാം മുൻകൂട്ടി നിർണയിച്ചു വെച്ചിരിക്കുകയാണ്. ഇത് പറഞ്ഞ് ഇതിനകത്തുള്ള ധൈര്യം ഒന്ന് ഏറ്റെടുത്തേ. എന്തിനെ നേരിടാനുള്ള ധൈര്യം എന്നാണെന്നറിയോ? ഇതാ ധൈര്യം. എൻ്റെ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി നിർണയിച്ചു വെച്ചതാണ്. ഒന്ന് പറഞ്ഞു, എൻ്റെ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി നിർണയിച്ചു വെച്ചതാണ്. അതുകൊണ്ട് എനിക്കൊരൽപ്പം പോലും ഭയത്തിൻ്റെ ആവശ്യമില്ല. ഓ, ഒന്ന് ഉറക്കു പറഞ്ഞു, എനിക്ക് ഭയത്തിൻ്റെ ആവശ്യമില്ല. എനിക്ക് നാളെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയത്തില്ല, പക്ഷെ ഞാനൊരു ഒഴുക്കിലാണ്. ആ ഒഴുക്ക് വേറെ ആരുടെ ഒഴുക്കല്ല, കർത്താവിൻ്റെ ഒഴുക്കിലാണ്. ഞാൻ അറിയാത്ത വഴികളിലൂടെ എന്നെ നടത്തുന്നുണ്ടെങ്കിൽ എനിക്കറിയാം, ഞാൻ വൃഥാവായി പോകുകയില്ല, ഞാൻ വഴിയിൽ തീരുകയില്ല, എത്തിക്കാമെന്ന് പറഞ്ഞവൻ എൻ്റെ കരം പിടിച്ചിരിക്കുകയാണ്. അപ്പൊ ആദ്യമേ ഒരു വ്യക്തത നിങ്ങൾക്കും എനിക്ക് ഉണ്ടാകണം, ഞാനും നിങ്ങളും പിതാവായ ദൈവത്തിൻ്റെ മുൻനിർണയത്തിലുള്ളവരാണ്. ഈ മുൻനിർണയം എന്നാണെന്നറിയാമോ? ലോകസ്ഥാപനത്തിന് മുമ്പേ. അത് വായിച്ചിട്ടില്ലേ നിങ്ങളത്? അവൻ നമ്മെ ലോകസ്ഥാപനത്തിന് മുന്നമേ. ഓ, ഒന്നാം അധ്യായം അല്ലേ? എഫേസ്യർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം ഒന്ന് എടുത്തു, വേണമെങ്കിൽ ആ വാക്യം കൂടെ ഒന്ന് പെട്ടെന്ന് നിങ്ങളൊന്ന് എഴുതി ഒന്ന് ശ്രദ്ധിച്ചു. ഒന്നാം അധ്യായത്തിന്റെ
നാലാമത്തെ
വാക്യം,
നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മെ അവനിൽ തിരഞ്ഞെടുക്കും.
കണ്ടോ, ലോകസ്ഥാപനത്തിന് മുന്നമേ പിതാവായ ദൈവം ആദത്തെ ഉണ്ടാക്കുന്നതിന് മുന്നമേ, ഹവ്വായെ സൃഷ്ടിക്കുന്നതിന് മുന്നമേ, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രാദികളെയും സൃഷ്ടിക്കുന്നതിന് മുമ്പേ എനിക്കും നിങ്ങൾക്കും വേണ്ടി എന്തൊക്കെ സംഭവിക്കണമെന്ന് മുഴുവൻ ദൈവം പ്ലാൻ ചെയ്തിരുന്നു. വിശ്വസിക്കാൻ പറ്റുമോ? ലോകസ്ഥാപനത്തിന് മുന്നമേ, ഉറക്കെ പറ, ലോകസ്ഥാപനത്തിന് മുന്നമേ. ഹല്ലേലൂയാ. അവിചാരിതമായി ആകസ്മികമായി എന്തോ സംഭവിച്ചെന്ന് പറഞ്ഞ് ദൈവത്തോട് പിറുപിറുക്കാതെ കരമടിച്ച കർത്താവിന് നന്ദി പറ. ഹല്ലേലൂയാ. എനിക്കറിയാം എൻ്റെ ജീവിതത്തിൽ ആകസ്മികങ്ങളില്ല, അവിചാരിതങ്ങളില്ല, ഇതെല്ലാം മുന്നമേ ലോകസ്ഥാപനത്തിന് മുന്നമേ. ആദമെന്ന ആദ്യ പിതാവ് ഉണ്ടാകുന്നതിന് മുമ്പേ, ഹവ്വ എന്ന ആദ്യ മാതാവ് ഉണ്ടാകുന്നതിന് മുന്നമേ, ഞാൻ അമ്മയുടെ ഉദരത്തിൽ പിണ്ഡാകാരമാകുന്നതിന് മുമ്പേ നീ എന്നെ പേര് ചൊല്ലി വിളിച്ചു. ഓ, കരമടിച്ചു യേശുവിനാരാധന കൊടുത്ത് നീ എന്നെ പേര് ചൊല്ലി വിളിച്ചു. സൗരങ്ങളെ, ഇവിടെയാണ് കർത്താവിനെയാണ് നമുക്ക് പരിധിയില്ലാതെ സ്തുതിക്കാൻ പറ്റുന്നത്. എന്താണെന്നറിയാമോ? ഞാനും നിങ്ങളും അവിചാരിതമായി ആകസ്മികമായി ദൈവപദ്ധതിയിലേക്ക് ഒരു ദിവസം വന്നവരല്ല. അതുകൊണ്ട് തന്നെ ഇന്നിവിടെയുള്ള ഒന്നിനും നിങ്ങളെ ഒന്നും ചെയ്യാൻ ഒക്കുകയല്ല. കാരണം ഈ ഇവിടെയുള്ള ചെയ്യാനുള്ളതൊക്കെ ഉണ്ടാകുന്നതിന് മുന്നമേ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് മൊത്തം എഴുതി വെച്ചിരിക്കുകയാണ്. ആരാ പറയുന്നത് മന്ത്രവാദം അതിനെ തടയുവോ? മന്ത്രവാദി ഉണ്ടാകുന്നതിന് മുമ്പ് എഴുതി വെച്ചിരിക്കുന്ന ഇത്. ആ വിചാരം അതിനെ തടയുവോ? ആ വിചാരം ഉണ്ടാകുന്നതിന് മുമ്പ് ഇതിനെ എഴുതി വെച്ചതാണ്. ലൂസിഫർ ഉണ്ടാകുന്നതിന് മുമ്പ് എഴുതി വെച്ച പദ്ധതിയാണ് നിങ്ങളുടെ തലയ്ക്ക് മേളിലുള്ള. കേൾക്കുന്നവർക്കായി സ്തോത്രം. സാക്ഷാൽ ലൂസിഫർ ഉണ്ടാകുന്നതിന് മുമ്പേ എഴുതി വെച്ച പദ്ധതിയാണ് നിങ്ങളുടെ തലയ്ക്ക് മേളിലിരിക്കുന്നത്. ഇതാ ഞാൻ പറഞ്ഞേ, അതല്ലാതെ ഒന്നും സംഭവിക്കുകയില്ല. ഇവിടെ എന്നെ നിങ്ങളെയും കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന എന്താണ്? ഉത്കണ്ഠാകുലരായി വെറുതെ നാളെയെക്കുറിച്ച് വിചാരപ്പെട്ട് ആകെ തകരാനല്ല, വെള്ളത്തിൻ്റെ മേളിൽ കിടക്കുന്ന ഒരു പൊങ്ങുതടി പോലെ ഒന്ന് കിടന്നു കൊടുക്കാമോ? ഹാലലൂയ. പൊങ്ങുതടിക്ക് പൊങ്ങുതടിയുടെ ഇഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. എപ്പോഴാണെന്നറിയോ, വനത്തിൽ നിന്നപ്പം അതിൻ്റെ വേരും അതിൻ്റെ ശിഖരവും അതിൻ്റെ ഇലയും ഒക്കെ എടുത്ത് നിൽക്കുകയായിരുന്നു. പക്ഷെ വെള്ളത്തിൽ വീണ പിന്നെ സ്വന്തം ഇഷ്ടമെന്ന് പറയുന്ന ഒന്നില്ല. ഇന്നലെ ഇടത്തോട്ടായിരുന്നു ഒഴുക്ക്, ഇടത്തോട്ട് പോയി. ഇന്ന് വലത്തോട്ടായിരുന്നു ഒഴുക്ക്, വലത്തോട്ട് പോയി. മിനിങ്ങാന്ന് അപ്രതീക്ഷിതമെന്ന് എനിക്ക് തോന്നിയ ഒരു കുഴി, പക്ഷെ അവിടെ വീണപ്പോൾ ഞാൻ വിചാരിച്ചു തീർന്നെന്ന്. ഒഴുക്ക് വന്ന് എന്നെ അവിടുന്ന് പൊക്കിയെടുത്തു. ഇന്ന് ഞാൻ ഇടത്താ നിൽക്കുന്നേ, നാളെ ഞാൻ വലത്താകാം, ചിലപ്പം ഞാൻ മുമ്പോട്ട് പോകാം. പക്ഷേ എനിക്കറിയാം ഞാൻ ദൈവത്തിൻ്റെ ഒഴുക്കിലാ ഉള്ള. ഇത് ഉറച്ച് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. ജപ്തി എന്നെ മൂടുമോ? കടഭാരം എന്നെ ഭരിക്കുമോ? രോഗം എന്നെ തീർക്കുമോ? അപവാദം എന്നെ ഒതുക്കുമോ? തൊടാനൊക്കത്തില്ല, തൊടാനൊക്കത്തില്ല. ഹല്ലേലൂയ. മുൻകൂട്ടി ഡിസൈൻ ചെയ്തു വെച്ച ഒരു പദ്ധതിക്കനുസരിച്ച് ഓടുന്ന വ്യക്തിയാണ് നിങ്ങൾ. അതിനപ്പുറത്തും ഇപ്പുറത്തും ഒന്നും സംഭവിക്കയില്ല. ചേർന്ന് വിശ്വസിക്കുന്നെങ്കിൽ കരമുയർത്തി യേശുവേ ആരാധന എന്ന് പറഞ്ഞുകൊണ്ട് ചില മിനിറ്റുകൾ ചില മിനിറ്റുകൾ ചില മിനിറ്റുകൾ രണ്ട് കരങ്ങളെ ഉയർത്തിക്കൊണ്ട് എൻ്റെ യേശുവേ ആരാധന 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 പോര 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 യേശുവേ വിളിച്ചുകൊണ്ട് എനിക്കറിയാം എനിക്കറിയാം എൻ്റെ മേലുള്ള അങ്ങയുടെ പദ്ധതി എത്ര ശ്രേഷ്ഠകരമാണെന്ന് ഞാൻ അറിയുന്നു എന്ന് പറയുന്നവർ കരങ്ങളെ ഉയർത്തിക്കൊണ്ട് ഓ ഹല്ലേലൂയ ഹല്ലേലൂയ
ഹല്ലേലൂയ.
ഭാരങ്ങൾ ഒഴിയുന്നു ബ്രദറെ, രോഗങ്ങൾ ഒഴിയുന്നു. കർത്താവിൻ്റെ തിരുഹൃദയം എന്നിവിടെ പ്രസാദിക്കുകയാണ് ഇത് പറയുമ്പോൾ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. മകളെ ചൊല്ലി വിചാരപ്പെടുന്നവർ ഓർക്കുക, നിങ്ങളും ഒരു മകളായിരുന്നു. ഹലോ, മക്കളെ ചൊല്ലി വിചാരപ്പെടുന്നവർ ഓർക്കുക, നിങ്ങളും മക്കളായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്നും ഈ ദൈവം മീതേ വിരിച്ച കരവുമായി നടത്തിയത് നിങ്ങളെയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ മക്കളെ നടത്താതിരിക്കൂ. നിങ്ങൾ മകളായിരുന്നപ്പം നിങ്ങളെ ഈ പരുവത്തിൽ എത്തിച്ചെങ്കിൽ നിങ്ങളുടെ മകളെ ഇട്ടേച്ചു പോകുന്ന ദൈവമാണോ ഈ ദൈവം? നിങ്ങൾ മകനായിരുന്നപ്പം നിങ്ങളെ നടത്തിയെങ്കിൽ നിങ്ങളുടെ മകനെ വഴിയിലിട്ടേച്ചു പോകുന്ന ഓ ഉത്കണ്ഠ വിട്ടൊഴിഞ്ഞ് ഞാൻ പിതാവിൻ്റെ മുൻനിർണയത്തിലുള്ള വ്യക്തിയാന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ കരമടിച്ചു യേശുവിന് ആരാധന കൊടുക്ക്. എൻ്റെ പൊന്നു കർത്താവേ ആരാധന. ഹല്ലേലൂയ
ഹല്ലേലൂയ.
മനസ്സും ഹൃദയവും ശരീരവും വിട്ടുകൊടുത്തുകൊണ്ട് യേശുവിന് ആരാധന കൊടുത്താട്ടെ. ഹല്ലേലൂയ. പിതാവിൻ്റെ മുൻനിർണയം അറിയുമ്പോഴാണ് നിങ്ങൾക്ക് ഭാവിയും ഭൂതവും വർത്തമാനവും ഒന്നും അറിയാനുള്ള എല്ലാ ആവശ്യങ്ങളും ഇല്ലാതാകുന്നത്. എനിക്കെൻ്റെ ഭാവി അറിയാൻ ഒരു താല്പര്യമില്ല. ഹലോ, ആരെങ്കിലും വന്ന് എൻ്റെ ഭാവി പറയുന്നെങ്കിൽ എനിക്കവരോട് എനിക്ക് ഭാവി കേൾക്കാൻ ഇഷ്ടമില്ല. കാരണം എനിക്കറിയാം എൻ്റെ ഭാവി എല്ലാം മുന്നമേ എഴുതി വച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. എൻ്റെ ജാതകം എഴുതിയത് ഞാൻ ജനിച്ചിട്ടാ, പക്ഷേ ലോകസ്ഥാപനത്തിന് മുമ്പേ എൻ്റെ ജാതകം എഴുതിയ ഒരാളുണ്ട്, അത് കർത്താവാണ്. അതിനനുസരിച്ച് എൻ്റെ ജീവിതത്തെ സംഭവിക്കുകയുള്ളൂ. അത് ഉറച്ച് വിശ്വസിക്കുന്നെങ്കിൽ കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്ത്. ഒരു സംശയവും വേണ്ട. അടുത്തിരിക്കുന്ന ഒരാൾക്ക് കരം കൊടുത്ത് പറയുവാൻ പ്രേരണയുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താട്ടെ. ഇതുകൊണ്ട് തീരുകയില്ലെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് തീരുകയില്ല. സന്തോഷത്തോടെ പറഞ്ഞാട്ടെ, ഇതുകൊണ്ട് തീരുകയില്ല. ഹല്ലേലൂയ. ഇപ്പൊ കാണുന്ന ഫുൾ സ്റ്റോപ്പിന് അടിയിൽ ഒരു വരവിണിട്ട് അത് കോമായി മാറും. നിങ്ങൾ പിന്നെയും മുമ്പോട്ട് പോകും. ഇപ്പൊ ഫുൾ സ്റ്റോപ്പായി നിൽക്കുമ്പോൾ നിങ്ങൾ പറയും എഴുതി തീർന്നതാ. ഇല്ല, അതിന് താഴെ ഒരു കുനിപ്പ് വരും, നിങ്ങൾ പിന്നെ എഴുതി തുടരാനുണ്ട്. ഈ ഇട്ടിരിക്കുന്ന പടികൾ നിങ്ങളെ തടസ്സപ്പെടുത്താനുള്ളതല്ല, ഇതിൽ കയറി നിന്ന് നിങ്ങളുടെ പൊക്കം കൂടാനുള്ളതാ. ഹല്ലേലൂയ. എത്ര പേര് മനസ്സിലാക്കുന്നു? ഹല്ലേലൂയ. ഈ ഏറുകൾ വെറുതെ നഷ്ടപ്പെടുത്തി കളയരുത്. നാരങ്ങയാണ് എറിയുന്നതെങ്കിൽ ലൈം ജ്യൂസ് ഉണ്ടാക്കുക, മുട്ടയാണ് എറിയുന്നതെങ്കിൽ അത്യാവശ്യം ഓംലേറ്റുകൾ അതുകൊണ്ട് ഉണ്ടാക്കി ശീലിക്കുക. എന്താണോ നിങ്ങൾക്ക് വിരോധമായി വരുന്നത് അപകടങ്ങളെ അവസരങ്ങളാക്കി മാറ്റുക, അഭിഖ്യാതികളെ അവസരങ്ങളാക്കി മാറ്റുക. നിങ്ങൾക്കറിയാം ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. തിരുവാണിയൂർ പഞ്ചായത്ത് ഉണ്ടാകുന്നതിന് മുമ്പേ ഞാൻ ഉണ്ടായതാ. എൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി വച്ചിരിക്കുക. ഇവിടുത്തെ ഭരണഘടന എഴുതുന്നതിന് മുമ്പേ എൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുക. ഒന്ന് 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 ഉറച്ച് വിശ്വസിച്ച് ഇവിടെ നിയമവാഴ്ച ഉണ്ടാകുന്നതിന് മുമ്പ് എൻ്റെ കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിരിക്കുക. അതിനപ്പുറം അതിനിപ്പുറം ഒന്നും സംഭവിക്കയില്ല, എന്നെ അവിടെ കയറ്റത്തില്ലെന്ന് പറയുന്നു. പക്ഷെ കർത്താവ് എഴുതി വെച്ചതാണോ, അവിടെ കയറി താമസിച്ചിരിക്കും, അവിടെ കയറി താമസിച്ചിരിക്കും. ഇവിടെ നിന്നെ സ്വസ്ഥതയോടെ പൊറപ്പിക്കത്തില്ലടാ. ഒന്ന് മോനെ, കർത്താവ് എഴുതി വെച്ചതാണോ, ഇവിടെ ദീർഘായുസോടെ ഞാനും എൻ്റെ മക്കളും താമസിക്കും. ദൈവം നിശ്ചയിച്ചിരിക്കുന്നതിനപ്പുറോ ഇപ്പുറോ ഒന്നും ചെയ്യാൻ ഒരു ശക്തിക്കും പറ്റുകയില്ല. കാരണം സകല ശക്തിക്കും മീതയുള്ളവനാണ് നിർണയിച്ച ദൈവം. ഓ, നിർണയിച്ച ദൈവത്തെ അറിയുന്നെങ്കിൽ കരമടിച്ചു യേശുവിന് ഒന്ന് ആരാധന കൊടുത്തു. പ്രിയരെ, ആദ്യത്തെ ഞാൻ പറഞ്ഞല്ലോ, പിതാവിൻ്റെ മുൻ നിർണയം. ഒന്ന് പറഞ്ഞേ, പിതാവിൻ്റെ മുൻ നിർണയം. ആ മുൻനിർണയം എന്താണെന്നറിയുമ്പോഴാണ് എൻ്റെ ദൈവമേ ഇത്ര വലുതായിരുന്നോ ദൈവത്തിൻ്റെ പദ്ധതി എന്ന് നമ്മൾ അറിയുന്നത്. ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം സംസാരിക്കട്ടെ. ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം സംസാരിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ആദ്യത്തെ ഭാഗത്ത് കുറച്ചുകൂടെ നിങ്ങൾ കേൾക്കണം. പിതാവിൻ്റെ മുൻനിർണയത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് നിങ്ങളും ഞാനും അകന്നുപോയി. ആ അകന്നുപോയത് എങ്ങനെയാണെന്നറിയാമോ, ആദാമ്യ പാപത്തിലൂടെയാണ്. ദൈവത്തെ പോലെ ജീവിക്കാൻ, ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മനുഷ്യൻ, ഹല്ലേലൂയ, ദൈവം വരച്ച രൂപരേഖയ്ക്കനുസരിച്ച്, ദൈവത്തിൻ്റെ മുൻനിർണയത്തിനനുസരിച്ച് നടക്കാൻ ദൈവം നിശ്ചയിച്ചു വെച്ച ദൈവത്തിൻ്റെ മനുഷ്യൻ ദൈവത്തിൻ്റെ മുൻനിർണയത്തിൻ്റെ പാതയിൽ നിന്ന് വ്യതിചലിച്ച ചിത്രമാണ് ഏദനിൽ നിങ്ങൾ കണ്ടത്. ദൈവത്തിൻ്റെ മുൻനിർണയം ഒരു ഭാഗത്തും വഴിമാറിയോടുന്ന തീവണ്ടി പോലെ മനുഷ്യൻ വേറൊരു ധ്രുവത്തിലേക്ക് മോടി. ദൈവത്തിൻ്റെ ആഗ്രഹം ദൈവത്തെ പോലെ ജീവിച്ച് ലോകത്തെ ഭൂമിയെ വാഴുന്ന ആദം എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് ആദത്തെ ദൈവം സൃഷ്ടിച്ചപ്പോൾ പറഞ്ഞത് സകലത്തെയും വാഴുക. ആദത്തെ ദൈവം സൃഷ്ടിച്ചത് വീഴാനല്ലായിരുന്നു, വാഴാനായിരുന്നു. പക്ഷേ നിങ്ങൾക്കറിയാം ഏദനിൽ സംഭവിച്ചത് വാഴ്ചയല്ല, പ്രത്യുത വീഴ്ചയാണ്. ഏദനിൽ വീഴ്ച സംഭവിച്ചപ്പോൾ ദൈവത്തിൻ്റെ മുന്നൊരുക്കലിൽ നിന്ന്, ദൈവത്തിൻ്റെ മുൻനിർണയത്തിൽ നിന്ന് മനുഷ്യൻ മാറി. ദൈവത്തിന് മാറ്റമൊന്നുമില്ല, ദൈവം തൻ്റെ മുൻനിർണയത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന ദൈവമല്ല. ദൈവത്തിന് അതിൻ്റെ ആവശ്യമില്ല. ദൈവം മാറ്റമില്ലാത്തവനാണ്. ഒന്ന് കരമുയർത്തി പറഞ്ഞു, ദൈവം മാറ്റമില്ലാത്തവനാണ്, ദൈവം മാറാത്തവനാണ്,
ദൈവം മാറാത്തവൻ.
പക്ഷെ മനുഷ്യൻ മാറും, മനുഷ്യൻ മാറും. മനുഷ്യൻ ദൈവത്തിൻ്റെ മുൻനിർണയമൊക്കെ ഇട്ടേച്ചിട്ട് ഓടും. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുൻനിർണയം ഇതാ ഒരു ഭാഗത്ത് കിടക്കുന്നു, ഇതൊന്നും അറിയാതെ മനുഷ്യൻ വേറൊരു ധ്രുവത്തിലേക്ക് കിടക്കുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ദൈവം പ്ലാൻ ചെയ്തു, എൻ്റെ നിർണയത്തിലേക്ക് ഞാൻ എൻ്റെ ജനത്തെ കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി അയച്ചതാണ് യേശുവിനെ. എത്ര പേർക്ക് മനസ്സിലായി, എത്ര പേർക്ക് മനസ്സിലായി? പിതാവിൻ്റെ മുൻനിർണയത്തിൽ നിന്ന് അകന്നു കിടന്ന മനുഷ്യനെ പിതാവിൻ്റെ മുന്നറിവിലേക്ക് കൊണ്ടുവന്ന് മുന്നറിഞ്ഞ അനുഗ്രഹത്തിലേക്ക് നടത്താൻ വേണ്ടി വന്നതാണ് നമ്മുടെ കർത്താവായ യേശു. ഹല്ലേലൂയ. ആ പ്രവൃത്തിയാണ് യേശു ചെയ്ത പ്രവൃത്തി. ട്രാക്കുമാടി ഓടിയ മനുഷ്യനെ ട്രാക്കിലേക്ക് കൊണ്ടുവന്നിട്ട് അനുഗ്രഹത്തിൻ്റെ ഉടമസ്ഥനാക്കിയ പദ്ധതിയാണ് കർത്താവ് ചെയ്ത പദ്ധതി. ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നു? ആ പ്രവൃത്തിയാണ് യേശു ഭൂമിയിൽ തികച്ചത്. അതാണ് കുരിശിൽ കിടന്ന് യേശുമശിഹ വിളിച്ചു പറഞ്ഞത്, നിവർത്തിയായി. ഏത് നിവർത്തിയായി? ആ മുന്നറിഞ്ഞ പിതാവിൻ്റെ പദ്ധതിയിലേക്ക് മുഴുവൻ ലോകത്തെയും കൊണ്ടുവരുന്ന പ്രവൃത്തി നിവർത്തിയായി. ഓ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. യേശു മുഖാന്തരം ഇന്ന് നിങ്ങളും ഞാനും എവിടെ വന്നിരിക്കുന്നെന്നറിയോ, പിതാവിൻ്റെ മുൻനിർണയത്തിലാണ്. ഞാൻ ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കാം, അപ്പം നിങ്ങൾ കൂടുതൽ മനസ്സിലാവും. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 3-ാം അധ്യായം അല്ലേ, 3-ാം അധ്യായത്തിന് നമ്മൾ വായിച്ച വാക്യം. ആ
അനാദി നിർണയ പ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു.
പിതാവായ ദൈവം നിർണയിച്ചതെല്ലാം യേശുവിൽ നിവർത്തിച്ചു. ഹല്ലേലൂയ. ഇവിടെ ഇനി ഇതിൻ്റെ രണ്ടാം ഭാഗം കൂടെ കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ആ തിരിച്ചറിവ് വരികയുള്ളൂ. പിതാവ് എന്തെല്ലാം നിർണയിച്ചു അത് സ്വീകരിക്കാൻ ഞാനും നിങ്ങൾ യോഗ്യരല്ലായിരുന്നു. തരാൻ പിതാവ് യോഗ്യന, പക്ഷെ വാങ്ങാൻ നിങ്ങളും ഞാനും യോഗ്യരല്ലായിരുന്നു. കാരണം പാപം എന്നെയും നിങ്ങളെ അയോഗ്യരാക്കി മാറ്റി. പാപം എന്നതിനെ ഉപയോഗിച്ചിരിക്കുന്ന പദം തന്നെ അതാണ്, ഹമാർട്ടിയ. ഹമാർട്ടിയ എന്ന പദത്തിൻ്റെ മൂലാർത്ഥത്തിൻ്റെ ആ മൂലപദത്തിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? മിസ്സിംഗ് ദ മാർക്ക്. നല്ല മലയാളത്തിൽ പറഞ്ഞ വഴിതെറ്റി ഓടുക, ട്രാക്ക് മാറി ഓടുക. ഇതാണ് ഏദനിൽ സംഭവിച്ചേ. ആദം വാസ് ഇൻ ദ ട്രാക്ക്. വെൻ ഹി ഫോൾ ഹി മിസ് ദ ട്രാക്ക്. ജീസസ് കെയിം. യേശു വന്നു, എന്ത് ചെയ്തു? വഴിയിലേക്ക് കൊണ്ടുവന്നു. ആദം വഴി തെറ്റിയോടി, യേശു വന്ന് പറഞ്ഞു ഞാൻ ആ വഴി. യേശു എന്ന വഴിയിലൂടെ നിങ്ങളും ഞാനും വഴിയിലെത്തി. ഇപ്പോ പിതാവുമായിട്ട് നിങ്ങൾക്ക് സമാധാനമുണ്ട്. പിതാവിന്റെ മുൻനിർണയത്തിലാ നിങ്ങൾ. സ്വീകരിക്കാൻ ഒരുങ്ങിക്കോ. ലോകസ്ഥാപനത്തിന് മുമ്പ് എഴുതി വെച്ചത് മുഴുവൻ അനുഭവിക്കാൻ ഒരുങ്ങിക്കോ. ഇതിനായിട്ട് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു, ഇതിനായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അത് വിശ്വസിക്കുന്നവർ ആമേൻ പറയട്ടെ. എന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? എന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? ഈ വചനം വെച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? ഹല്ലേലൂയ. ഇങ്ങനെ വേണം ഇപ്പം അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ. പിതാവ് മുൻനിർണയിച്ച പദ്ധതിയിൽ നിന്ന് അകന്നുപോയ മാനവരാശിയെ ആ പദ്ധതിയിലേക്ക് കൊണ്ടുവരാൻ വിശുദ്ധമറിയാമൻ നമ്മുടെ കർത്താവ്, ഹല്ലേലൂയ, പ്രത്യക്ഷനായി അവിടുന്ന് ഭൂമിയിൽ 3.5 വർഷം വിശുദ്ധ ജീവിതം നയിച്ചു. ഹല്ലേലൂയ. അശുദ്ധി അവിടുത്തെയിൽ ചൂണ്ടിക്കാണിക്കാൻ ശത്രുക്കൾക്ക് പോലുമില്ലായിരുന്നു. എന്തിനാണ് അവിടുന്ന് ആ ജീവിതം നയിച്ചത്? ആ ജീവിതം പ്രതിയായി. ആ ജീവിതമാണ് പിതാവിൻ്റെ മുമ്പിലുള്ള മോഡൽ എന്നെയും നിങ്ങളെ അനുഗ്രഹിക്കാൻ. വിശ്വസിക്കാൻ പറ്റുമോ അങ്ങനെ? ഒന്നുകൂടെ ഞാൻ പറയാം. യേശു 33.5 വർഷം വിശുദ്ധ മറിയാമിൽ നിന്ന് ജനനം എടുത്ത ശേഷം ജീവിച്ച ആ ജീവിത സ്റ്റാൻഡ്, ആ നിലവാരമാണ് എന്നെയും നിങ്ങളെ അനുഗ്രഹിക്കാൻ കാരണമായി പിതാവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ജീവിത നിലവാരം. അല്ലാതെ എൻ്റെ നിങ്ങളുടെ ജീവിത നിലവാരം അല്ല. എൻ്റെ നിങ്ങളുടെ ജീവിത നിലവാരത്തെ അനുസരിച്ചാണ് അനുഗ്രഹമെങ്കിൽ എനിക്ക് തോന്നുന്നില്ല നിങ്ങളും ഞാനും അനുഗ്രഹിക്കപ്പെടുമെന്ന്. ഒരൊറ്റ അനുഗ്രഹത്തിൻ്റെ ആ പരിധിക്കകത്ത് പോലും വരാൻ കഴിയാത്തവരായിരുന്നു നിങ്ങളും ഞാനും. എന്നാൽ പിതാവായ ദൈവം പരിഗണിച്ചത് യേശുവിൻ്റെ ജീവിതമാണ്. അതുകൊണ്ടാണ് നിങ്ങളും ഞാനും യേശുവിലുള്ള കൃപ സൗജന്യമായിട്ട് അനുഭവിക്കുന്നത്. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തേ. ഇത്രയും സമയം നമുക്ക് ഒരുമിച്ച് ചെലവഴിപ്പാൻ ഒരുക്കിയ വലിയ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. നാം ഒരുമിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എനിക്കൊരു കാര്യം ഉറപ്പാണ് സഹോദരങ്ങളെ, നിങ്ങളിപ്പോഴിത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏത് സ്ഥലമായിക്കോട്ടെ, അവിടേക്ക് പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണമായ പകർച്ചയ്ക്ക് ഈ പ്രാർത്ഥന ഉപകരിക്കും. നിങ്ങൾ ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. നിങ്ങൾ ഒരു അനുഗ്രഹമാണ്. നാം ഒരുമിച്ച് ഈ അനുഗ്രഹം ഏറ്റെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. കാരണം നാം അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ചെയ്യുന്നതെന്തും സഫലീകരിക്കപ്പെടും. കാരണം നാം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നമ്മൾ ഒരുമിച്ച് ഈ അനുഗ്രഹം ഏറ്റെടുക്കുകയാണ്. പ്രിയ പിതാവേ, അവിടുത്തെ പുത്രനായ യേശുവിൻ നാമത്തിൽ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾക്ക് വെളിപ്പെടുന്ന ഈ മാർമിക രഹസ്യങ്ങൾക്കായി സ്തോത്രം. ഈ രഹസ്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ യേശു ക്രിസ്തുവിലുള്ള മഹാജീവിതം അനുഭവിപ്പാൻ ഈ നിൻ്റെ മക്കൾക്ക് ഞങ്ങൾക്കൊരുമിച്ച് കൃപ തരുന്ന വലിയ ദയയ്ക്കായി നന്ദി പറയുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ മക്കളെയും യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അവർ അനുഗ്രഹത്തിൽ തുടരട്ടെ. സൗഖ്യവും സമാധാനവും നിത്യ ജീവൻ്റെ സമൃദ്ധിയും നിൻ്റെ മക്കളുടെ മേൽ വ്യാപിക്കട്ടെ, വ്യാപരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. എന്തുകൊണ്ട് ഇതുപോലുള്ള ആയിരക്കണക്കിന് സന്ദേശങ്ങൾ കേട്ടുകൂടാ? 3 മാധ്യമങ്ങൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നു. 1, ഫേസ്ബുക്ക് ലൈവ്. ലോകരാജ്യങ്ങളിൽ എല്ലായിടത്തും നടക്കുന്ന മീറ്റിംഗുകൾ ലൈവായിട്ട് ഫേസ്ബുക്ക് വഴി കാണുവാൻ കഴിയും. ഇന്ന് തന്നെ ലോഗിൻ ചെയ്യുക ഫേസ്ബുക്കിൽ സജിത് ജോസഫ് ഒഫീഷ്യൽ പേജിൽ. 2, യൂട്യൂബിൽ ലോഗിൻ ചെയ്യുന്നവർ ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ, ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ യൂട്യൂബ് ലോഗിൻ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 1000 മെസ്സേജുകൾ അവിടെ ഉണ്ട്. 3,
വാട്സാപ്പിലൂടെ ബന്ധപ്പെടുവാൻ താല്പര്യപ്പെടുന്നവർ ഇപ്പോൾ തന്നെ ഒരു മെസ്സേജ് അയച്ചാട്ടെ, നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം. ഞാൻ നിങ്ങളുടെ മെസ്സേജിനായി കാത്തു നിൽക്കുന്നു. 9847 389 389. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, 9847 389 389. താങ്ക് യു.
കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക www.gracecommunityglobal.com, Facebook, YouTube, Livestream / Grace Community Global.